بسم الله الرحمن الرحيم
إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا
തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അത്തരം സൽപ്രവർത്തനം നടത്തുന്ന യാതൊരാളുടെയും പ്രതിഫലം നാം തീർച്ചയായും പാഴാക്കുന്നതല്ല.
يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا
അക്കൂട്ടർക്കാകുന്നു സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. അവരുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്കവിടെ സ്വർണം കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടുന്നതാണ്. നേരിയതും കട്ടിയുള്ളതുമായ പച്ചപ്പട്ടു വസ്ത്രങ്ങൾ അവർ ധരിക്കുകയും ചെയ്യും. അവിടെ അവർ അലങ്കരിച്ച കട്ടിലുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്നവരായിരിക്കും. എത്ര വിശിഷ്ടമായ പ്രതിഫലം, എത്ര ഉത്തമമായ വിശ്രമസ്ഥലം.
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد നമ്മൾ ബാബുൽ ഹൈദാണ്. ബാബുൽ ഹൈദ്, ഹൈദിനെ കുറിച്ചുള്ള അധ്യായം. ഹൈദ് എന്ന പദം എല്ലാവർക്കും അറിയാം. ഫിഖ്ഹിലെ ഏറ്റവും കൂടുതൽ മസ്അലകളുള്ള ബാബാണെന്ന് ഹൈദും മറ്റൊന്ന് ഈ ഹുഫമ തടയലും. പക്ഷെ നമ്മൾ ഈ ഹദീസും അതിന്റെ അർത്ഥവും പറഞ്ഞിരുന്നുണ്ട്. ചില വിവരണങ്ങൾ നൽകി പോകാം. ഹൈദ് എന്നാൽ പിന്നെ ഭാഷയിൽ പിന്നെ സൈലാൻ ഒലിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ തജമ്മു ഒരുമിച്ചു കൂടി എന്നർത്ഥമുണ്ട്. അതേപോലെ ഫസാദ് കേടായി എന്നർത്ഥമുണ്ട്. സൈലാൻ അതേപോലെ തന്നെ തജമ്മു ഒരുമിച്ചു കൂടി പിന്നെ ഫസാദ് കേടായി. നമ്മൾ മൂന്നർത്ഥത്തിന് പ്രയോഗിക്കും ഹൈദ്. ഹാബ യഹീദു തഹീദു എന്നൊക്കെ പറഞ്ഞാൽ സൈലാൻ ഒലിച്ചു, സൈലാനുദ്ദം രക്തമൊലിക്കുന്നതിനാണ് ഹൈദ് എന്ന് പറയാം. അതേപോലെ തന്നെ ഹൈദ് ഹൈദ് എന്ന് പറഞ്ഞാൽ ഹാബൽ വെള്ളം ഒരിടത്ത് ഒരുമിച്ച് കൂടണീന്ന് പറയും. തജമ്മു ഹൈദ് പള്ളിക്കലൊക്കെ ഹൗദ് ഇല്ലേ, ഹൗദ് അത് ഹൗദാണ്. ഹാവും വാവും ഇവിടെ വ്യത്യാസം വാവും യാവും മാത്രമാണ്. ഒരേ പദം പിന്നെ മൂല അടിസ്ഥാനമാണ്, മൂലമാണ് ഈ രണ്ടിനുള്ളത്. ഹൗദ് ഹൈദ് ഒരുമിച്ച് കൂടി. ഫസാദ് എന്ന് പറഞ്ഞാൽ കേടായി, കോഴിമുട്ടൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ഹാമ്പത്തിൽ ബീത ബൈത എന്ന് പറയും. കോഴിമുട്ട കേടായി നഗരത്തിൽ. ഇവിടെ ഈ ഭാഷാർത്ഥങ്ങളുണ്ടല്ലോ, ഇത് മൂന്നും നമ്മളിപ്പോൾ എതിരെ കുറിച്ചാണ് പറയണത്? കോഴിമുട്ട കേടായിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളിവിടെ സ്ത്രീകളുടെ മാസമുറയെക്കുറിച്ചാണ് നമ്മുടെ വിഷയം. ഋതുരക്തത്തെക്കുറിച്ചാണ്. ഋതുരക്തം അത് ബ്ലീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ സൈലാൻ എന്നുള്ള അർത്ഥത്തിന് വരും. ഋതുരക്തം അത് പിന്നെ ഒലിച്ചിറങ്ങുന്നതിന് മുമ്പ് അത് പിന്നെ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരുമിച്ച് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഋതുരക്തം കേടായ രക്തമാണ്, മനസ്സിലല്ലേ. പ്രത്യുൽപാദനത്തിന് അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് തയ്യാറായി നിൽക്കുന്ന അണ്ഡം അത് കേടാവുകയും പിന്നെ ഗർഭപാത്രത്തിലെ മറ്റു പല ദ്രവ്യങ്ങളും ഒരുമിച്ചുകൂടി എന്ത് ചെയ്യാണ്, രക്തമായിട്ട് അത് എന്ത് ചെയ്യാണ്, രക്തവും മറ്റു ചില മിശ്രിതങ്ങളും കേടായ മിശ്രിതങ്ങളും അതാണ് മെൻസസായിട്ട് ഹൈദായിട്ട് എന്ത് ചെയ്യണത്, പുറത്തേക്ക് വിസർജിക്കുന്നത്. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ എന്തിനുണ്ട്, ഹൈദ് എന്ന പ്രയോഗത്തിലുണ്ട്. ഹൈദ് സ്ത്രീകളുടെ ഋതുരക്തമാണ്, സ്ത്രീകളുടെ ഋതുരക്തമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിന് അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് അണ്ഡം സ്ത്രീയുടെ ഗർഭാശയം ഉൽപ്പാദിപ്പിക്കും, അണ്ഡത്തെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ബീജസങ്കലനം നടന്നില്ല, പ്രത്യുൽപാദനം നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വേസ്റ്റാകും, അണ്ഡം അത് വേസ്റ്റാകും. അപ്പോ വേസ്റ്റാകുന്ന ഈ അണ്ഡം അത് ഗർഭാശയത്തിൽ നിന്ന് പുറന്തള്ളും. പുറന്തള്ളുമ്പോൾ കേവലം ഈ അണ്ഡവും അത് കേടായി രക്തമായി. അതേപോലെ തന്നെ അതോടൊപ്പം ഗർഭപാത്രത്തിലെ പല ദ്രവ്യങ്ങളും വിശദം ഡോക്ടർ ഇന്ന് ക്ലാസ്സിനില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കിന്. പിന്നെ ഏതായാലും ആ ദ്രവ്യങ്ങളോടൊന്നിച്ച് ചെയ്യും, ആ വിസർജ്യം തള്ളും. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് കുൽഹുവ അദൻ, അത് ഉപദ്രവമാണ്. ഉപദ്രവമാകുന്നത് എന്തുകൊണ്ടാണ്? അത് കേടായ രക്തമാണ്. അതേപോലെ തന്നെ ഗർഭപാത്രത്തിൽ നിന്നുള്ള പല ദ്രവ്യങ്ങളും അതിനോട് അനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫഅതസിലു നിസാഫിൽ മഹീദ്, ഋതുരക്തമുണ്ടാകുന്ന ഭാഗത്തിലൂടെ അഥവാ സ്ത്രീകളുടെ യോനിയിലൂടെ നിങ്ങൾ സ്ത്രീകളെ ബന്ധപ്പെടുന്നത് നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞത്. അതാണ് ഹൈദ്. ചിലപ്പോ ഹൈദ് രക്തം അതിന്റെ പിരീഡ് കഴിഞ്ഞാൽ ചിലപ്പം ബ്ലീഡിങ് തുടരും, ബ്ലീഡിങ് തുടരും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഋതുരക്തത്തിന്റെ പിരീഡ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് തുടരുന്നുവെങ്കിൽ അതിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയാം. ആ ബ്ലീഡിങ്ങിനാണ് എന്ത് പറയാം? ഇസ്തിഹാദത്ത് എന്ന് പറയാം. അതൊരു തരം രോഗമാണ്. ഇന്നമാ ദാലിക ഉർഖുൻ, ഇസ്തിഹാദത്ത് അതൊരു തരം രോഗമാണ്. എന്നാൽ പിന്നെ ആർത്തവത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നമാ ദാലിക ഷൈഉൻ കതബഹുല്ലാഹു അലാ ബനാത്തി ആദം, ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു വിധിച്ച ഒരു സംഗതിയാകുന്നു ഋതുരക്തം. അതൊരു രോഗമല്ല. പിന്നെ അത് പിന്നെ സ്ത്രീകൾക്ക് പിന്നെ മാസത്തിൽ ഉണ്ടാകുന്ന ഒരു മുറയാണ്. അതേസമയം ഇസ്തിഹാദത്ത് അങ്ങനെയല്ല. ഇസ്തിഹാദത്തിനെ കുറിച്ച് പറഞ്ഞ ഇന്നമാ ദാലിക ഇർഖുൻ, അതൊരു രോഗമാണ്. റഖ്ലത്തു മിന ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ള ഒരു റഖ്ലത്താണ് ഹദീസിൽ ഇവിടെ വരും. ശൈത്താനിൽ നിന്ന് ചവിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നമുക്ക് ഇൻഷാല്ലാ പിന്നീട് മനസ്സിലാക്കാം. അതാണ് ഇസ്തിഹാലത്ത്. തയ്ഫ്, ഇതിൽ ഒന്നാമത്തെ ഹദീസ്, ഹൈദിന്റെ ബാബിൽ ഒന്നാമത്തെ ഹദീസ്, ഋതുരക്തത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്. ആ ഹദീസ് ഫാത്തിമ ബിന്ത അബി ഹുബൈഷുമായി ബന്ധപ്പെട്ടാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, അന്ന ഫാത്തിമ ബിന്ത അബി ഹുബൈഷ്, ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്, കാനത് തുസ്തഹാദു, കാനത് തുസ്തഹാദു എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഇസ്തിഹാദത്ത് ഉണ്ടാകുമായിരുന്നു. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തവല്ല, ഹൈബല്ല, പിന്നെയോ രോഗഗ്രസ്തമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു. കാനത്ത്, അവർ ആയിരുന്നു തുസ്തഹാദു, ഇസ്തിഹാദത്തിന്റെ രക്തം ഉണ്ടാകുന്ന സ്ത്രീയായിരുന്നു. فقال لها رسول الله صلى الله عليه وسلم, അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദമൽ ഹൈദ് ദമുൻ അസ്വദു യുറഫ്, ഇന്ന ദമൽ ഹൈദ്, ഹൈദിന്റെ രക്തം, ഋതുരക്തം, ദമുൻ അസ്വദ് അതെന്താണ്? ഇരുണ്ട രക്തമാണ്, ഇരുണ്ട രക്തമാണ്. യുറഫ്, യുറഫ് എന്ന് പറഞ്ഞാൽ അതറിയപ്പെടും, സ്ത്രീകൾക്ക് അതറിയാൻ കഴിയും. യോറഫ് എന്നാണ് അതറിയപ്പെടും. ഇവിടെ മറ്റൊരു രീതിയിലുള്ളത് യുറിഫ് എന്നാണ്. യുറിഫ്, യുറിഫ് എന്ന് പറഞ്ഞാൽ ലഹു ഉർഫ്, അതിനൊരു മണമുണ്ട് എന്നർത്ഥം. യുറിഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു മണമുണ്ട് എന്നാണ് അപ്പർത്ഥം. മറ്റു രക്തത്തിന്റെ മാതിരിയല്ല, ഋതുരക്തത്തിന് എന്തുണ്ടാവും? അതിനൊരു ദുർഗന്ധം ഉണ്ടാവും, ഒരു മണമുണ്ടാവും, ഗന്ധമുണ്ടാകും. അപ്പൊ ഇവിടെ യുറഫ് എന്ന് അർത്ഥമുണ്ട്, യുറിഫ് എന്ന് അർത്ഥമുണ്ട്. യുറഫ് എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടാൻ സാധിക്കും. യുറിഫ് എന്ന് പറഞ്ഞാലോ അതിനൊരു ഗന്ധമുണ്ട്. ഫഇദാ കാന ദാലിക്, ഫഇദാ കാന ദാലിക്, അത് ആയാൽ, അതായാൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇരുണ്ട രക്തം, ഗന്ധമുള്ള രക്തമായാൽ, ഫഅംസികി അനിസല, ഫഅംസികി, അപ്പോൾ നിങ്ങൾ നിർത്തുക, അനിസല നമസ്കാരം, നമസ്കാരത്തെ പിടിച്ചു നിർത്തുകയാണ്, എന്താ നമസ്കരിക്കണ്ട എന്നർത്ഥം. ഫഅംസികി അനിസല, നിങ്ങൾ നമസ്കരിക്കണ്ട. ഫഇദാ കാന അൽ ആഖറു, ഫഇദാ കാന രക്തമായാൽ, അൽ ആഖർ, ആഖർ എന്നാണ് അവസാനത്തെ അല്ല മറ്റേത്, അഖീർ, ആഖിർ എന്നാണ്, ആഖിർ എന്നാണ് അവസാനം, ഇത് ആഖറാണ് മറ്റേത്, മറ്റേന്ന് പറഞ്ഞാൽ എന്താ, കറുത്തതല്ലാത്ത രക്തം. രക്തത്തിൽ സാധാരണ കളർ എന്താ? ചുവപ്പ് കളറാണ്. അപ്പോ രക്തം അസുവതല്ല എങ്കിൽ, മറ്റേതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണെങ്കിൽ, ഫതവദ്ദഈ, നിങ്ങൾ വുദു ചെയ്യുക, വസല്ലി, നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. കണ്ട, ഇവിടെ ചില മസലകളുണ്ട് നമുക്ക് പറയാം. ആയിഷ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നത്, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് ആരാ? ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്. അത് അവര് പിന്നെ അവർ പിന്നെ ബനു അസദ് ഗോത്രക്കാരിയാണ്. അൽ അസദിയ അൽ ഖുറൈശിയ, അവർ ഖുറൈശിയാണ്. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്, ഈ അബു ഹുബൈഷ് ഖൈസ് ഇബ്നു മുത്തലിബ് എന്നാണ്. അബു ഹുബൈഷ് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. ഖൈസ് ഇബ്നു മുത്തലിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ അബു ഹുബൈഷിന്റെ പേര്. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് അവരെ കല്യാണം കഴിച്ചിരുന്നത് അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് ആണ്. അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് അവരെ കല്യാണം കഴിച്ചു. അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് എവിടെ മരണപ്പെട്ടത്? അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് എവിടുന്ന മരിച്ച്? ചിലർക്ക് ഉറക്കം വരുന്നുണ്ട. അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് മരിച്ചത് ഉഹുദിൽ കൊല്ലപ്പെടുക ചെയ്ത്. ഉഹുദിൽ മിസ്രാബ് അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് ഇവരെ ഒന്ന് ചില മരമാടിയത്. അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് ഉഹുദിൽ വധിക്കപ്പെട്ടപ്പോൾ ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിനെ തൽഹത്ത് ബിനു ഉബൈദില്ലാനെ കല്യാണം കഴിച്ചു. തൽഹത്ത് ബിനു ഉബൈദില്ല അത്തൈമി, തൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹാണ് കല്യാണം കഴിച്ചു. തൽഹക്ക് ഈ ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിൽ ഇമ്രാനി മുഹമ്മദ് എന്നീ കുട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും അതാണ് ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്. അവര് ഖുറൈശിയത്തായ സ്ത്രീയാണ്. അവര് ബനു അസദ് ഗോത്രക്കാരിയാണ്. അൽ അസദിയ, അവരെ കുറിച്ചാണ് പറയുന്നത്. കാനത്തുസ്തഹാലു, അവർക്ക് ഇസ്തിഹാലത്ത് ഉണ്ടായിരുന്നു. മൂന്ന് അറിയപ്പെട്ട സ്ത്രീകൾ ഇസ്തിഹാലത്തിൽ പ്രസിദ്ധരാണ്. അതൊന്ന് ഹംന ബിന്ത് ജഹ്ഷ് ആണ്, നമുക്ക് വരും ഹംന. മറ്റൊന്ന് പിന്നെ സൈനബ് ബിന്ത് ജഹ്ഷ് ആണ്. പിന്നൊന്ന് ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ് ആണ്. എന്താ ഇവരുടെ പ്രത്യേകത നിങ്ങൾ നോക്കാനി? എന്താ പ്രത്യേകത? ഹംന ബിന്ത് ജഹ്ഷ്, സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്. ഇസ്തിഹാലത്തിന്റെ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ ഇവരിൽ പരിമിത, കാരണം ഇവരൊക്കെ ഇസ്തിഹാലത്തുള്ളവർ. മാത്രമല്ല ഇവർക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു എന്നാണ്. ഹംന ബിന്ത് ജഹ്ഷ്, സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്, അവരെ കുറിച്ചാണ് ഇനി ഹദീസുകൾ വരാൻ പോണത്. അവർ ഇസ്തിഹാലത്തിന്റെ വിഷയത്തിൽ അവരായിരുന്നു അതിനാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നത്. ഈ ഈ മൂന്ന് പെണ്ണുങ്ങള്, ഈ പെണ്ണും തമ്മിൽ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം, ബന്ധം? ഫാത്തിമ ബിന്ത് അബി ഹുബൈഷും വരും, എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് സഹോദരങ്ങളാണ്, പക്ഷെ അതങ്ങനെ കണ്ട. ഇവരുടെ സഹോദരനാണ് ആര്? അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ്. ഈ അബ്ദുല്ലാ ഇബ്നു ജഹ്ഷിന്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിന്ത് ഹുബൈഷ്. അപ്പൊ നോക്കി നിങ്ങൾ, ഈ നാത്തൂന്മാർക്കും കണ്ട അവിടെ വന്ന ഈ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ വന്ന മരുകൾക്കും ഇസ്തിഹാലത്താണ്. അതാണ് അതിലെ പ്രശ്നം, അതിലെ ഒരു വിഷയം. അവരൊന്നായിട്ട് വന്ന മഹദിയും ആ വീട്ടിലുള്ള മഹദികളും ഒരുപോലെ എന്ത് ചെയ്തു? ഇസ്തിഹാലത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടു. അതാണ് ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്. ഇവര് ആദ്യകാലത്ത് ഹിജറ വന്ന സ്ത്രീ ആട്ടോ. ഇവര് മുഹാജിറത്താണ് ഇവര്. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് കാനത്തുസ്തഹാല. ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ന ദമൽ ഹൈലി ദമുൻ അസ്വദു, മെൻസസ് ആർത്തവ രക്തം അത് ബ്ലാക്ക് ബ്ലഡാണ്, അതായത് ഒരു ഇരുണ്ട രക്തമാണ്. യുഅറഫ്, അത് അറിയപ്പെടാൻ സാധിക്കും. മറ്റു രക്തത്തിന് അതിനെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ യുഅറിഫ്, എന്താ അതിനൊരു മണമുണ്ട്. ഫഇദാ കാന ദാലിക്, ഈ ബ്ലഡാണ് എങ്കിൽ, ഫഅംസികി അനി സലാ, നിങ്ങൾ നമസ്കാരത്തെ നിർത്തി, നമസ്കാരം ഒഴിവാക്കുക. ഫഇദാ കാന അൽ ആഖർ, ബ്ലഡ് റെഡ് ആണെങ്കിൽ, മറ്റേ രക്തമാണെങ്കിൽ, ഫതവദ്ദഈ വസല്ലി, നിങ്ങൾ വുദു ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്യുക. റവാഹു അബു ദാവൂദ് വന്നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാകിം വസ്തൻകറഹു അബു ഹാതിം. ഇമാം അബു ഹാതിം ഈ ഹദീസിനെ ഇസ്തിങ്കാർ എന്നാണ് മുങ്കറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹദീസ് മുങ്കർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ പരിഗണിക്കില്ല, ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ്. അടുത്ത ഹദീസ്, ഇപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലായത്? ആർത്തവ രക്തം അതിന്റെ കളറ് എന്താ ഇരുണ്ടതാണ്, അതിനെന്തുണ്ട്? ഒരു ഗന്ധമുണ്ട്. ആർത്തവ രക്തം ഉണ്ടായാൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ആർത്തവ രക്തം അത് പിന്നെ ബ്ലഡ് നോക്കിയാൽ സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ രക്തം അല്ലാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യുക? പൊതു ചെയ്തിട്ട് നിസ്കരിക്കുക. ഖലാസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, വഫി ഹദീസി അസ്മ ബിൻതി ഉമൈസിൻ ഇൻദ അബി ദാവൂദ് വലിതജ്ലിസ് ഫി മിർകനിൻ. ഞാൻ ചേർന്ന് വലിതാണ് അല്ല വൽ വലാമുൽ അംർ വൽ തജ്ലിസ് ഫി മിർകനിൻ فإذا رأت صفرة فوق الماء فلتغتسل للظهر والعصر غسلا واحدا ولتغتسل للمغرب والعشاء غسلا واحدا وتغتسل للفجر غسلا واحدا وتتوضأ فيما بين ذلك. وفي حديث أسماء بنت عميس عند أبي داود إمام أبو داود عند أدكال അസ്മ ബിന്ദു ഉമൈസിന്റെ ഹദീസിലുണ്ട്. അസ്മ ബിന്ദു ഉമൈസിന്റെ ഹദീസിലുണ്ട് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന അസ്മ ബിന്ദു ഉമൈസിന്റെ ഹദീസിലുണ്ട്. എന്താണുള്ളത്? വൽ തജ്ലിസ്, ആ ഇസ്തിഹാദത്തുള്ള സ്ത്രീ അവൾ ഇരിക്കട്ടെ. വൽ തജ്ലിസ് എന്ന അവൾ ഇരിക്കട്ടെ. ലാമു ലാമു ലംറ ഫി മിർക്കൻ, മിർക്കൻ എന്നാല് ഒരു പാത്രം, തളിക, വെള്ളപാത്രം, വെള്ളം നിറച്ച പാത്രമാണ് മിർക്കൻ. ഫൈദ റഅത് സുഫ്രതൻ, അങ്ങനെ വെള്ളത്തിൽ അവർ മഞ്ഞ വർണ്ണം കണ്ടാൽ, ഫോക്കൽമ വെള്ളത്തിന് മുകളിൽ, അവർ ഒരു വെള്ളപാത്രത്തിൽ ഇരിക്കട്ടെ, അങ്ങനെ അതിൽ വെള്ളത്തിന് മുകളിൽ മഞ്ഞ അവർ കണ്ടാൽ ഫൽ തഖ്തസിൽ, അവൾ കുളിക്കട്ടെ. ലിദ്ദുഹ്രി വൽ അസ്രി, ദുഹ്റിനും അസറിനും ഗുസ്ലൻ വാഹിദൻ, ഒരു കുളി, ഒരു കുളി. വൽതഗ്തസിൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിനും ഇശാഇനും അവർ കുളിക്കട്ടെ. ഗുസ്ലൻ വാഹിദ, ഒരു കുളി. വതഗ്തസിൽ ഫജ്രി ഗുസ്ലൻ വാഹിദ, ഫജ്റിന് അവർ ഒരു കുളി കുളിക്കട്ടെ. വതതവദ്ദ, എന്നിട്ട് അവർ വുദു ചെയ്യുകയും ചെയ്യട്ടെ. ഫീമ ബൈന ദാലിക, അതിനിടയിൽ. അപ്പൊ ഇത് ആരെ കുറിച്ചാണ് പറയണതെന്നറിയോ? ഇത് ഇസ്തിഹാലത്തുള്ള സ്ത്രീയെ കുറിച്ചാണ് പറയണത്. അതായത് ആർത്തവത്തിന്റെ അധ്യായത്തിലാണെങ്കിലും ആർത്തവത്തിന്റെ ഭാഗമായിട്ടാണ് ഏത് വരിക? ഇസ്തിഹാലത്തും വരിക. കാരണം രണ്ടും ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ഇത് ബ്ലീഡിംഗ്, ഇത് മെൻസസ് ആണ്, ആർത്തവാണ്. ചിലർക്ക് അത് അറിയാൻ പറ്റൂല. ചിലർക്കൊരു പതിവ് ഉണ്ടാവും, ചിലർക്ക് പതിവ് ഉണ്ടാവില്ല. അപ്പോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം നോക്കാൻ പറഞ്ഞു. വേർതിരിച്ച് രക്തം അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയും രക്തം വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം റസൂലുള്ള പറയണത് വെള്ളത്തിൽ ഇരിക്കാൻ. അപ്പോ പിന്നെ മെൻസസ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും വെള്ളത്തിൽ. എന്താ ചെയ്യേണ്ടത്? പിന്നെ വൽ തജ്ലിസ് ഫി മിർകനിൻ ഫൈദ റഅത് സുഫ്രതൻ ഫൗക്കൽ മാഇ, വെള്ളത്തിന് മുകളിൽ സുഫ്രത്ത് കണ്ടാൽ, മഞ്ഞ വർണ്ണം കണ്ടാൽ, ഫൽ തഖ്തസിൽ ലിദ്ദുഹ്രി വൽ അസ്രി ഗുസ്ലൻ വാഹിദ, ദുഹ്റിനും അസറിനും കൂടി ഒരു കുളി വിളിക്കുക. അപ്പൊ ഇവിടെ ആർത്തവം കഴിഞ്ഞ് ഇപ്പൊ എന്താണ്? അപ്പൊ അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. അപ്പോ അസറിനും ദുഹ്റിനും വേണ്ടിട്ട് ഒരു കുളി വിളിക്കുക. വൽ തഖ്തസിൽ ലിൽ മഗ്രിബി വൽ ഇശായി ഗുസ്ലൻ വാഹിദൻ, ഇഷാക്കും മഗ്രിബിനും ഒരു കുളി വിളിക്കുക. വ തഖ്തസിൽ ലിൽ ഫജ്രി ഗുസ്ലൻ വാഹിദൻ, ഫജ്റിന് ഒരു കുളി വിളിക്കുക. എന്നിട്ടോ അതിനിടയിൽ ഫീമാനാലിക്ക്, അതിനിടയിൽ അവർ ഒതു ചെയ്യുകയും ചെയ്യാം. മനസ്സിലായ? ഇതിവിടെ ഈ പിന്നെ ബ്ലീഡിങ് തുടരുകയാണല്ലോ, ബ്ലീഡിങ് തുടരുകയാണ്. അപ്പോ മൂത്രമാർച്ച തുടർച്ചയായിട്ടുള്ള ആളുകളെ പോലെ, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം തുടർച്ചയായിട്ടുള്ളവരെ പോലെ, ഓരോ നിസ്കാരത്തിന് എന്ത് ചെയ്യണം, അവർ ഒതു ചെയ്യണം. ഓരോ നിസ്കാരത്തിന് അവർ ഒതു ചെയ്യണം. ഇസ്തിഹാനത്തുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റസൂൽ അവരിവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ദുഹ്റിന് അസറിന് ഒരു കുളി, മഹരവീഷയ്ക്ക് ഒരു കുളി, ഫജറിന് ഒരു കുളി. ഈ കുളി നിർബന്ധത്തിനുള്ള കൽപ്പനയാണോ, ഇത് കുളി നിർബന്ധത്തിനുള്ള കൽപ്പനയാണോ, അതല്ല സുന്നത്തിനുള്ള കൽപ്പനയാണോ? പണ്ഡിതന്മാർ പറയുന്നത് ഇത് സുന്നത്തിനുള്ള കുളി ആണ്, അല്ലാതെ നിർബന്ധ കൽപ്പന അല്ല. നിർബന്ധമായിട്ട് അവർ കുളിച്ചോളണമെന്നില്ല. നിർബന്ധമായിട്ട് അവരെന്താ ചെയ്യേണ്ടത്? ഓരോ നിസ്കാരത്തിനും ഉദു ചെയ്യാണ് വേണ്ടത്. നിർബന്ധമായിട്ട് അവർ കുളിക്കേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഫൈദാ ഖാനൽ ആഖർ, രക്തം മെൻസസിന്റേതല്ലെങ്കിൽ ഫതവദ്ദഈ, അവർ ഉദു ചെയ്യട്ടെ, വസല്ലി, നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവിടെ കുളിക്കാൻ പറഞ്ഞിട്ടില്ല, കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ പിന്നെ ഇവിടെ റസൂൽ പറഞ്ഞത് ഫതവദ്ദഈ വസല്ലി എന്നാണ്. ഉദു ചെയ്യാൻ പറഞ്ഞ്, നിസ്കരിക്കാൻ പറഞ്ഞ്, അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ആ കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഈ കൽപ്പന നിർബന്ധത്തിനുള്ള കൽപ്പന അല്ല, പിന്നെയോ ഇത് സുന്നത്തിനുള്ള കൽപ്പനയാണ്. പിന്നെ മാത്രല്ല, പിന്നെ ഇവര് ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് അവരെല്ലാം നിസ്കാരത്തിന് കുളിക്കുമായിരുന്നു എന്നാണ് നബിസ്വല്ലാസ്ലമ തങ്ങൾ അവരോട് കൽപ്പിച്ചത് കാരണത്താൽ. പക്ഷെ ആ കൽപ്പന നിർബന്ധത്തിനല്ല, ഒതു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഓരോ നിസ്കാരത്തിനും അവർ ഒതു ചെയ്യണം, അതാണ് ഇവിടെ ഉള്ളത്. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരത്തിനും ഇടയിൽ അവര് ഒതു ചെയ്യുകയും ചെയ്യട്ടെ. ഇതാണ് അസ്മ ബിന്ദു ഉമൈസിന്റെ ഹദീസ്. അസ്മ ബിന്ദു ഉമൈസ് അറിയ അസ്മ ബിന്ദു ഉമൈസ് നമുക്ക് വന്നായിരിക്കും, വന്നിട്ടില്ലേ, അൽ ഹസ്അമിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഉമ്മത്തെ സഹോദരിയൻ. മൈമൂനയെ കുറിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. മൈമൂന, മൈമൂന ബിന്ദുൽ ഹാരിസ് അൽ ഹിലാലിയ, അൽ മുസ്തലഖിയ. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് സറഫിൽ വെച്ച് അവരെ കല്യാണം കഴിച്ച് സിർഫ് അവിടെ വെച്ച് തന്നെ അവർ പിൽക്കാലത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല. ഇപ്പോഴും അവരുടെ മക്ബറ സിർഫിലാണ്, തരീഖ് ഇസ്രായിൽ. മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഉമ്മത്തെ സഹോദരിയാണ് അസ്മ ബിന്ദു ഉമൈസ്. അസ്മ ബിന്ദു ഉമൈസ് അൽ ഹസ്അമിയ ആദ്യകാല പിന്നെ മുസ്ലിമീങ്ങളിൽ പുതുതായി അല്ല, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ് ആര്? അസ്മ ബിന്ദു ഉമൈസ്. അവരുടെ ഭർത്താവിന്റെ പേരെന്താ? അസ്മ ബിന്ദു ഉമൈസിന്റെ ഭർത്താവിന്റെ പേര് ജാഫർ ബിൻ അബി താലിബ്. ജാഫർ റളിയല്ലാഹു അൻഹുവാണ് ആരെ കല്യാണം കഴിച്ചത്? അസ്മയെ കല്യാണം കഴിച്ചത്. അസ്മയും ജാഫറും അവര് പിന്നെ ഇസ്ലാം സ്വീകരിച്ചത് ആദ്യകാലത്താണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ മുസ്ലിമീങ്ങൾക്കുള്ള പീഡനാവസ്ഥ കഠിനമായപ്പോൾ റസൂലുള്ള അവരോട് ഈ ഹബ്ഷീനിയയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. അങ്ങനെ ജാഫറും അസ്മാവും ഹബ്ഷീനിയയിലേക്ക് ഹിജറ പോയി. എന്നിട്ട് ഹബ്ഷീനിയയിൽ വെച്ചാണ് അവർക്ക് മുഹമ്മദ്, അബ്ദുള്ള, ഔൻ ഈ കുട്ടികൾ ഉണ്ടായത്. മൂന്ന് കുട്ടികൾ, അബ്ദുള്ള, ഔന്, മുഹമ്മദ്. ജാഫർ ബിൻ അബി താലിബ്, ജാഫർ റളിയല്ലാഹു അൻഹുല്ലേ, ജാഫർ ബിൻ അബി താലിബ് അവരാണ് അസ്മായന്റെ ഭർത്താവ്. ഈ ഇവരിലാണ് ഔന്, അതേപോലെ മുഹമ്മദ്, അബ്ദുള്ള, അവരെ കുട്ടിണ്ടായത്. അബ്ദുള്ള ഇബ്നു ജാഫർ, മുഹമ്മദ് ഇബ്നു ജാഫർ, ഔന് ഇബ്നു ജാഫർ ഒക്കെ കുട്ടിണ്ടായത് ഒക്കെ ഹബ്ശീനയിലുണ്ടായത്. അങ്ങനെ ഇവര് ഹിജറയുടെ ഏഴിലാണ് എന്ത് ചെയ്യുന്നത്, ജാഫർ ഹബ്ശീനയിൽ നിന്ന് മടങ്ങുന്നത് എവിടേക്ക്, മദീനയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ജാഫറും ഇവരൊക്കെ മടങ്ങുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഈ ജാഫറിന് പിന്നെ സ്വഭാവത്തിലും ശരീരത്തിലും ഒരേ സാദൃശ്യമാണ്, റസൂലുള്ളാന്റെ അതേ രൂപമായിരുന്നു ജാഫറിന്. അതേപോലെ സ്വഭാവവും റസൂലുള്ളാന്റെ ജാഫറിന്റെ അല്ല, റസൂൽ ജാഫറിന്റേത് റസൂലുള്ളാന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഖൈബർ വിജയിച്ചടക്കിയൊക്കെ റസൂലുള്ളാക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷെ റസൂല പറയുന്നത് ഖൈബർ വിജയിച്ചടക്കപ്പെട്ടതിലാണോ സന്തോഷിക്കേണ്ടത്, അതല്ല ജാഫറിന്റെ ആഗമനത്തിലാണോ സന്തോഷിക്കേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും ജാഫർ ഏഴിലാണ് ഹബ്ഷീനിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. നോക്കണം, വളരെ കാലങ്ങൾക്ക് ശേഷം. ആദ്യകാലത്ത് അദ്ദേഹം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയി, ഹിജറയുടെ അഞ്ചില് അല്ലെങ്കിൽ ആറിലങ്ങാണ്ട്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ ആറിൽ പോയിട്ടുണ്ടെങ്കിൽ ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, അവിടെ തന്നെ ഏഴ് കൊല്ലം, എട്ട് കൊല്ലം, പിന്നെ ഏഴ് കൊല്ലം ഹിജറയ്ക്ക് ശേഷം. അപ്പൊ പതിനാല് കൊല്ലത്തിനൊക്കെ അപ്പുറമാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ള കാണുന്നത് പിന്നെ ജാഫറിനെ. അങ്ങനെ അസ്മ ബിന്ദു ഉമൈസും ജാഫറും മൂന്ന് കുട്ടികളും മദീനയിലേക്ക് എത്തി. പക്ഷേ ഹിജറയുടെ എട്ടിൽ ഈ ജാഫറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൂത്ത യുദ്ധത്തിന് പറഞ്ഞയച്ചു. അപ്പൊ മൂത്തയിൽ വെച്ചിട്ട് ജാഫർ വധിക്കപ്പെട്ടു. അങ്ങനെ അസ്മ ബിന്ദു ഉമൈസ് വിധവയായി. അവരുടെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരെ അബൂബക്കർ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചു. അങ്ങനെ അസ്മ ബിന്ദു ഉമൈസിന് അബൂബക്കർ റളിയല്ലാഹുവിന് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടായത്. അതാണ് ഹജ്ജ് വേളയിൽ കുട്ടി ഉണ്ടായിരുന്നറല്ലേ, സുൽഹുലൈഫ മീഖാത്തിൽ വെച്ചിട്ട് അസ്മ ബിന്തു ഉമൈസ് പ്രസവിച്ചു. അത് അബൂബക്കറുള്ളാഹിന്റെ മകൻ മുഹമ്മദിനെയാണ് പ്രസവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനപ്പുറം അബൂബക്കറുള്ളാഹിന്റെ ഖിലാഫത്തിലൊക്കെ അസ്മ അബൂബക്കറുള്ളാഹിന്റെ കീഴിലാണ്. അബൂബക്കറുള്ളാഹിനും വഫാത്തായപ്പോ അബൂബക്കറുള്ളാഹിന് വസീയത്ത് ചെയ്തു, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുളിപ്പിക്കേണ്ടത് അസ്മയാണ്. അങ്ങനെ അബൂബക്കറുള്ളാഹിന്റെ ജനാസ കുളിപ്പിച്ചത് അസ്മ ബിന്തു ഉമൈസാണ്. അവർ നോമ്പുകാരിയായിരുന്നു. എന്നിട്ട് അവർ അബൂബക്കറുള്ളാഹിന്റെ ജനാസ അവർ കുളിപ്പിച്ചു. അതിലൊരു കുട്ടിയാണുള്ളത് മുഹമ്മദ്. പിന്നെ അബൂബക്കറുള്ളാഹിന് മരണപ്പെട്ടതിന് ശേഷം ഇവർ അലിയാർ കല്യാണം കഴിച്ചു. അലി റളിയല്ലായിരുന്നു അസ്മ. അങ്ങനെ അലി റളിയല്ലാഹുവിനോടൊപ്പം നീണ്ട കാലം അവർ ജീവിച്ചു. ഹിജ്റയുടെ 40-ൽ അസ്മ ബിന്തു ഉമൈസ് മരണപ്പെട്ടത് റളിയല്ലാഹു തആല അൻഹു. വളരെ വലിയ ചരിത്രമുള്ള ഒരു മഹദിയാണ് ആര്, അസ്മ ബിന്തു ഉമൈസ്. ഒരിക്കൽ ഉമറും അസ്മയും തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. അവര് പിന്നെ ഹിജ്റ പോയതിനെ കുറിച്ച്, കാരണം മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളാണ് ഒരു ഉമർ. അസ്മ ബിന്തു ഉമൈസ് അങ്ങനെയല്ല, മക്കയിൽ നിന്ന് മദീനത്തേക്കല്ല, പിന്നെ മക്കയിൽ നിന്ന് ഹബ്ശീനിയയിലേക്ക്, പിന്നെ അവർ ഹബ്ശീനിയയിൽ നിന്ന് അവിടേക്ക് വരുന്നത് മദീനയിലേക്ക്. അതുകൊണ്ട് തന്നെ ചിലർ ഇവരെ മുഹാജിറുകളിൽ എണ്ണിയില്ല. മുഹാജിറാന്ന് എങ്ങനെ, മക്കയിൽ നിന്ന് മദീനത്തേക്കാണല്ലോ, ഇവര് മക്കത്ത് നിന്ന് മദീനത്തേക്ക് നേരിട്ടല്ല. പക്ഷേ അസ്മ അത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്, അസ്മ റസൂല്ലാനോട് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, റസൂല്ല ഞങ്ങൾക്ക് ഹിജ്റ ചെയ്ത കൂലി ഉണ്ടാവില്ലേ. അപ്പൊ റസൂല്ല പറഞ്ഞത് എല്ലാവർക്കും ഒരു ഹിജ്റ ചെയ്ത കൂലിയുള്ളൂ, നിങ്ങൾക്ക് രണ്ട് ഹിജ്റ ചെയ്ത കൂലിയുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഒന്ന് മക്കയിൽ നിന്ന് ഹബ്ശീനയിലേക്ക്, പിന്നെ ഹബ്ശീനയിൽ നിന്ന് മദീനയിലേക്ക്, രണ്ട് ഹിജ്റ ചെയ്ത കൂലിയുണ്ട് എന്ന് പറഞ്ഞ റസൂല്ല ഈ മഹദിയെ ആശ്വസിപ്പിച്ചു എന്നാണ്. ഏതായാലും അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. തയ്യബ്, അതിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രം ഇപ്രകാരം ചെയ്യാനാണ്, ഒരു മിർക്കനിൽ ഇരുന്നിട്ട് നോക്കാൻ, വെള്ളത്തിന് മുകളിൽ മഞ്ഞ പാഞ്ഞത് കാണുന്നുണ്ട് എങ്കിൽ അത് എന്താണ്, ആർത്തവ രക്തം നിലച്ചു, ഇസ്തിഹാദത്തിന്റെ രക്തമാണ്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്, ദുഹറിനും അസറിനും വേണ്ടിയിട്ട് കുളിക്കുക, എന്നിട്ട് പിന്നെ അതേപോലെ മഗ്രിബ് ഇശക്ക് വേണ്ടി കുളിക്കുക, ഫജറിന് വേണ്ടി കുളിക്കുക, ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യുക, വുദു ചെയ്യുക. മനസ്സിലായില്ലേ? കാരണം പിന്നെ അശുദ്ധി തുടരുന്നത് കാരണത്താലാണ്, ബ്ലീഡിങ് തുടരുന്നത് കാരണത്താലാണ് എന്ത് ചെയ്തത്, ഇത് പറഞ്ഞത്. ഇടയിൽ പിന്നെ ഒതു ഓരോ നിസ്കാരത്തിനും ഒതു ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഈ മൂത്രവാർച്ച, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം, ഇവരൊക്കെ എന്ത് ചെയ്യണം, ഓരോ നിസ്കാരത്തിനും ഒതു ചെയ്യണം. പക്ഷെ കുളി നിർബന്ധമല്ല. ഇവിടെ ആർ മെൻസസിൽ ഇസ്തിഹാദത്തിന്റെ രക്തമുള്ള ബ്ലഡുള്ള സ്ത്രീ, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുളിക്കൽ നിർബന്ധമല്ലെങ്കിലും കുളിക്കൽ എന്താണ്, അവർക്ക് സുന്നത്താണ്. ഇനി അടുത്ത ഹദീസ്, ഹംന ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. ഹംന ബിന്തു ജഹ്ഷിൽ നിന്ന് നിവേദനം. ഹദീസ് ആദ്യം വായിക്കാം. കുന്തു ഉസ്തഹാദു ഹൈളതൻ കസീറതൻ ശദീദതൻ ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഫ്തീഹി ഫഖാല ഇന്നമാ ഹിയ റഖ്ദത മിനശ്ശൈത്താൻ ഫതഹയ്യദി സിത്തത അയ്യാമൻ ഔ സബഅത അയ്യാം ثم اغتسلي فإذا استنقأت فصلي 24 أو 23 وصومي وصلي فإن ذلك يجزئك وكذلك فافعلي كل شهر كما تغيض النساء فإن قضيت على أن تؤخري الظهر وتعجلي العصر ثم تغتسلي حين تطهرين وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي وتغتسلين مع الصبح وتصلين. قال وهو اعجب الامرين الي. انده لون حديث عليه. وام ഹംന ബിന്തു ജഹ്ഷ്, ഹംന ബിന്തു ജഹ്ഷിൽ നിന്ന് നിവേദനം. ഖാലത്ത്, അവര് പറഞ്ഞു, കുന്തു ഉസ്തഹാദു ഹൈളതൻ കസീറ. കുന്തു ഉസ്തഹാദ്, ഞാൻ ഇസ്തിഹാദത്ത് രോഗമുള്ള മഹദിയായിരുന്നു. ഇസ്തിഹാദത്ത് എന്നാൽ ബ്ലീഡിംഗ് ഉള്ള, ഹൈദല്ല, പിന്നെയോ ഹൈദല്ലാത്ത മറ്റേ ബ്ലീഡിംഗ് ഉള്ള രോഗമുള്ള സ്ത്രീ ആയിരുന്നു. ഉസ്തഹാദു ഹൈളതൻ കസീറതൻ ശദീദതൻ. കസീറത്ത് എന്നാണ് എന്താ, ധാരാളം. കസീറത്തം ഫിൽ മുദ്ദ, ഷദീദത്തം ഫിൽ കൈഫിയ, എന്താ ശക്തമായിട്ട്, ശക്തമായ ബ്ലീഡിങ്. അത് കുറെ സമയം, കുറെ സമയം. ചില റിപ്പോർട്ടിലുള്ളത് എന്താണ്, യസുജു സജ്ജ എന്നാണ്, ഇങ്ങനെ കുത്തിവലിക്കുമായിരുന്നു എന്നാണ്. ഭയങ്കരമായിട്ട് ചീത്തി വിളിക്കുമായിരുന്നാണ്. ഫാത്തയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അസ്തഫ്തിഹി, റസൂലുള്ളാഹിനോട് അസ്തഫ്തി എന്നാ ഫത്വ ചോദിച്ചുകൊണ്ട്, അസ്തഫ്തിഹി എന്നാ ഞാൻ ഫത്വ ചോദിച്ചുകൊണ്ട്, തിരുനബിയോട് ഫത്വ ചോദിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹിയ റഖ്ലത്തു മിനശ്ശൈത്താൻ, അത് ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു റഖ്ലത്ത് ആകുന്നു. റഖ്ലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ദർബത്ത്, ചവിട്ട്. ചില റിവായത്തുകളിൽ ഇന്നമാ ദാലിക ഇർഖുൻ, അതൊരു രോഗമാകുന്നു. എന്താ വേണ്ടത്? ഫതഹയ്യമി സിത്തത അയ്യാമിൻ ഔ സബഅത അയ്യാമിൻ. ഈ ഹംന ബിന്ദു ജഹ്ഷിനെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിംഗ് നിൽക്കണില്ല, ഒരു മാസം മുഴുവൻ ബ്ലീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ മാസം മുറല്ലേ, ആർത്തവം ഉണ്ടാവില്ലേ, അതെങ്ങനെ തിരിച്ചറിയാം? അതാണ് ഇവിടെ പ്രശ്നം. ഈ രണ്ടിലും അങ്ങനെയല്ല, ഇതിൽ ബ്ലഡിങ് ബ്ലീഡിങ് തിരിച്ചറിയാൻ പറ്റൂ, ഒന്നുകിൽ നിറത്തിലൂടെ അല്ലെങ്കിൽ നിറം കണ്ടിട്ട്, മനസ്സിലായോ? അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഹംനയുടെ കേസ് എന്താ? ഹംനയുടെ കേസിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയണില്ല, കാരണം എന്താ, അലത്തൂല് ബ്ലീഡിങ്ങാണ്. അപ്പൊ എപ്പോ ആർത്തവായിട്ട് പരിഗണിക്കും, എപ്പോ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കും, അതറിയണില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഫതഹയ്യമി സിത്തത അയ്യാമിൻ ഔ സബഅത അയ്യാമിൻ, ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഫതഹയ്യമി നിങ്ങൾ ഹൈളായിട്ട് നിശ്ചയിക്കുക. ഫതഹയ്യമി എന്ന് പറഞ്ഞാൽ ഹൈളായിട്ട് നിങ്ങൾ നിശ്ചയിക്കുക, ആറ് ദിവസം ഏഴ് ദിവസം ഹൈളായിട്ട് നിശ്ചയിക്കുക. എല്ലാ ദിവസം ബ്ലീഡിങ് അല്ലേ, അതിലെന്ത് ചെയ്യുക, ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മെൻസസ് ആയിട്ട് നിശ്ചയിക്കുക. സുമ്മ ഇഖ്തിസലി ഇഖ്തസലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. ഫൈദസ്തൻഖഅതി, നിങ്ങൾ ശുദ്ധി കണ്ടാൽ, രക്തം നിലച്ചതായിട്ട് കണ്ടാൽ, ഫസല്ലി അർബഅത അല്ല, സുമ്മ ഇഖ്തസലി നിങ്ങൾ കുളിക്കുക. ഫൈദസ്തൻഖഅതി, അങ്ങനെ നിങ്ങൾ ശുദ്ധി വരുത്തിയാൽ, ശുദ്ധി വരുത്തിയാൽ, ഫസല്ലി അർബഅത വഇശ്രീന ഔ സലാസത വഇശ്രീൻ, 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം നിങ്ങൾ നമസ്കരിക്കുക. ഇവിടെ വസൂമി വസല്ലി പിന്നെയുണ്ടോ? അല്ല, ഇല്ലുണ്ടോ, വസൂമി വസല്ലി എന്നുണ്ടോ? അതെ, ഏറെ പ്രയോജനമാണ്. ആ വസൂമി വസല്ലി, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ നമസ്കരിക്കുക, നോമ്പെടുക്കുക, നിങ്ങൾ നമസ്കരിക്കുക. ഫഇന്ന ദാലിക യുജ്സിഉകി, ഫൈനദാലിക കാരണം അത് യുജ്സിക്ക് നിങ്ങൾക്ക് മതിയാകുന്നതാണ്, നിങ്ങൾക്ക് മതിയാകുന്നത്. വകദാലിക ഫഫ്അലി കുല്ല ശഹരിൻ, വകദാലിക ഇപ്രകാരം ഫഫ്അലി നിങ്ങൾ ചെയ്യുക, കുല്ല ശഹരിൻ എല്ലാ മാസവും. കമാ തഹീദുന്ന നിസാ, സ്ത്രീകൾ ആർത്തവം അവർക്കുണ്ടാകുന്നത് പോലെ. എത്ര ദിവസം ആർത്തവം ഉണ്ടാകുക? ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം, അങ്ങനെയുള്ള സ്ത്രീകളുടെ പതിവ് അതാണ്. കമാ തഹീദുന്ന നിസാ, സ്ത്രീകൾ അവരുടെ പതിവിൽ ആർത്തവകാരികളാകുന്നത് പോലെ ആറ് ദിവസം ഏഴ് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കാരം ഒഴിവാക്കുക, എന്നിട്ട് കുളിക്കുക, രക്തം നിങ്ങൾ എന്ത് ചെയ്യുക, നില അതിൽ നിന്ന് ശുദ്ധിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം ശുദ്ധിയാക്കുന്ന പ്രശ്നമല്ല, കാരണം അത് ഒലിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവിടെ എന്തെങ്കിലും പേടൊക്കെ വെച്ച് ശീലൊക്കെ വെച്ചതിന് ശേഷം രക്തം നിർത്തുക, എന്നിട്ട് നിസ്കരിക്കാനാണ് ഇവിടെ പറയുന്നത്. വൈദേശത്തം കത്തി ഫസല്ലി, എത്ര ദിവസം നിസ്കരിക്കണം? 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം നമസ്കരിക്കുക. ഫഇന്ന ദാലിക യുജ്സിഇക്കി, അത് നിങ്ങൾക്ക് മതിയാകും, അത് നിങ്ങൾക്ക് മതിയാകും. കാരണം ഇവിടെ തിരിച്ചറിയുന്ന പ്രശ്നമല്ല, എന്താണ് അലത്തൂൽ, എന്താണ് ബ്ലീഡിങ്. ആ ബ്ലീഡിങ്ങിൽ എന്തുണ്ട്? ഒരു സമയം എന്താണ്? ഹൈമാണ്. അപ്പൊ സാധാരണ സ്ത്രീകളുടെ പതിവ് നോക്കുക, ആ പതിവ് അനുസരിച്ച് ആറ് ദിവസം ഏഴ് ദിവസം അവരെന്ത് ചെയ്യുക, നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംനയോട് പറയാണ് പിന്നൊരു നിർദ്ദേശം, ഫഇൻ ഖവീതി അലാ അൻ തുഅഖ്ഖിരി അദ്ദുഹ്റ വ തുഅജ്ജിലി അൽ അസ്ർ സുമ്മ തഗ്തസിലി ഹീന തതുഹുരീന وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي എന്താ പറഞ്ഞേ? അതായത് ഫൈൻ ഖവീതി, നിങ്ങൾക്ക് സാധിച്ചാൽ, അല അൻ തുഅഖിരി അദ്ദുഹ്റ, ദുഹ്റിനെ പിന്തിപ്പിക്കുവാൻ, ഫൈൻ ഖവീതി നിങ്ങൾക്ക് സാധിച്ചാൽ, അല അൻ തുഅഖിരി അദ്ദുഹ്റ, ദുഹ്റിനെ പിന്തിപ്പിക്കുവാൻ, വത്തു അജ്ജിലി അൽ അസർ, അസറിനെ മുന്തിപ്പിക്കുവാനും. വത്തു അജ്ജിലി അൽ അസർ, അസറിനെ നേരത്തെയാക്കുക, ദുഹറിനെ പിന്തിപ്പിക്കുക, അസറിനെ നേരത്തെയാക്കുക, അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ. സുമ്മ തഗ്തസലി ഹീന തതുഹുരീൻ, നിങ്ങൾ ശുദ്ധി വരുത്തുന്ന വേളയിൽ നിങ്ങൾ കുളിക്കുകയും ചെയ്താൽ. വതുസല്ലീന ദുഹ്റ വൽ അസ്ര ജമീഅ, നിങ്ങൾ ദുഹറും അസറും ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്യുക, അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ. ഞാൻ അതിനർത്ഥം പറഞ്ഞതിന് ശേഷം അതിന്റെ രൂപം മനസ്സിലാക്കി തരാം. സുമ്മത്തു അഖിരീൻ അൽ മഗ്‌രിബ, പിന്നീട് നിങ്ങൾ മഗ്‌രിബിനെ പിന്തിപ്പിക്കുക. വത്തു അജ്ലീൻ അൽ ഇശ, ഇശയെ നേരത്തെയാക്കുക, മുന്തിപ്പിച്ച് നേരത്തെയാക്കുക. സുമ്മ തഗ്തസലീൻ, എന്നിട്ട് നിങ്ങൾ കുളിക്കുകയും. വതജ്മഈന ബൈന സ്സലാതൈനി, രണ്ട് നമസ്കാരങ്ങൾ മഗ്‌രിബും ഇശയും നിങ്ങൾ ജമാക്കുകയും ചെയ്താൽ, ചെയ്യുകയാണെങ്കിൽ ഫഫ്അലി, നിങ്ങൾ അപ്രകാരം ചെയ്യുക. വതഗ്തസലീന മഅ സുബ്ഹി, സുബ്ഹിയോടൊപ്പം നിങ്ങൾ കുളിക്കുക. വതുസല്ലീൻ, നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ആജബുൽ അംറൈനി ഇലൈ, വഹുവ ഇത് എന്നാൽ ഇങ്ങനെ ചെയ്യൽ, ആജബുൽ അംറൈനി ഇലയ്യ, എനിക്ക് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. രണ്ട് കാര്യങ്ങൾ തന്നെ, ഓരോ നിസ്കാരം അതിന് സമയത്ത് നിസ്കരിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് റസൂലുള്ള പറയാണ്. ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശം എന്ന് അറിയാം. ഈ അൽ ജംഉ സൂരി എന്ന് കേട്ടാ, ജംഉ സൂരി, ജംഉ തഖ്ദീം ഉണ്ട്, ജംഉ തഅ്ഖീർ ഉണ്ട്, ജംഉ സൂരി ഉണ്ട്. സൂരി എന്ന സിറിയക്കാരുടെ ജംഉ എന്ന അർത്ഥത്തിലല്ല. പിന്നെ അൽ ജംഉ സൂരി എന്ന് പറഞ്ഞാൽ ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ദുഹുർ അസറും ജംഉ തഖ്ദീം എന്താ? ആ ദുഹുർ നാല് റക്അത്ത് നിസ്കരിക്കുക, ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ട്, പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അസറ് നിസ്കരിക്കുക അല്ലേ. അതാണ് ദുഹറിന്റെ ടൈമിലേക്ക് ദുഹർ അസറും മുന്തിപ്പിച്ച് നിസ്കരിക്കുന്നതാണ് എന്താ പറയുക, ജംഉ തഖ്ദീം എന്ന് പറയാം. തഖ്ദീം ജംഉ തഅ്ഖീറ, ദുഹറും അസറും അസറിന്റെ ടൈമിലേക്ക് പിന്തിപ്പിക്കുക, എന്നിട്ട് ജമാക്കിയിട്ട് നിസ്കരിക്കുക അല്ലേ. ഇതാണ് ജംഉ തഖ്ദീം, ജംഉ തഅ്ഖീർ. ഇനി വേറെ ജംഉണ്ട്, അതാണ് ജംഉ സൂരി. ദുഹറിനെ അവസാനത്ത് കൊണ്ടുവരിക, ദുഹറിന്റെ ടൈമിന്റെ അവസാനത്തേക്ക്, ആദ്യ സമയത്ത് നിസ്കരിക്കാതെ അവസാനത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദുഹ്ർ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്ത ഉടനെ, അസറിന്റെ ബാങ്ക് കൊടുത്ത ഉടനെ എന്ത് ചെയ്യും? ചെയ്യുക, അസർ നിസ്കരിക്കുക. അതിനാണ് ജംഉ സൂരി എന്ന് പറയാം. അല്ല, ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാല് ദുഹ്റിന് ഇപ്പൊ ബാങ്ക് കൊടുത്തു, ദുഹ്റിന്റെ ബാങ്ക് എപ്പോഴാ? 11 11:30 നോക്കെ, ദുഹ്റിന്റെ ബാങ്ക് 11:30 ബാങ്ക് കൊടുത്ത ഉടനെ ദുഹ്ർ നിസ്കരിച്ച് ഇഖാമത്ത് എടുത്തിട്ട് അസറും നിസ്കരിച്ച, അതാണ് എന്ത്? ജംഉ തഖ്ദീം. അപ്പൊ നിസ്കരിക്കാതെ എന്ത് ചെയ്ത്? നമ്മൾ അസറിന്റെ ടൈമിലേക്ക് പിന്തിപ്പിച്ചു, എന്നിട്ട് അസറിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ദുഹ്ർ നിസ്കരിച്ച്, പിന്നെ അസർ നിസ്കരിച്ചാൽ അതെന്താണ്? ജംഉ തഅ്ഖീർ. ഇതങ്ങനല്ല, ഓരോ നിസ്കാരം അതിന്റെ ടൈമിൽ തന്നെ, പക്ഷെ ദുഹ്ർ ആദ്യ ടൈമിൽ നിസ്കരിക്കൂല, ദുഹ്ർ അസറിന്റെ ബാങ്കിനോടനുബന്ധിച്ച് ദുഹ്ർ നിസ്കരിച്ച്, എന്നിട്ട് അസറിന്റെ ടൈമായി ബാങ്ക് കൊടുത്ത് ഉടൻ അസർ നിസ്കരിച്ച്, ഇതാണ് എന്ത്? ജംഉ സൂരി. ഇത് മഗ്‌രിബിന്റെയും വിഷയത്തിൽ അങ്ങനെ തന്നെ. മഗ്‌രിബിന്റെ അവസാന സമയത്ത് മഗ്‌രിബ് നിസ്കരിച്ച്, എന്നിട്ട് ബാങ്ക് കൊടുത്ത് ഉടനെ എന്ത് ചെയ്ത്? ഇശ നിസ്കരിച്ച്. ഓരോ നിസ്കാരം അതിന്റെ ടൈമിലാണ്, പക്ഷേ മഗ്‌രിബ് പിന്തിപ്പിക്കുന്നു, ദുഹ്റും പിന്തിപ്പിക്കുന്നു. ഇങ്ങനെ നിസ്കരിക്കുന്നതിനാണ് ജംഉ സൂരി എന്ന് പറയാം. ഇവിടെ അതാണ് ബ്ലീഡ്. ഇവളെ, ഈ സ്ത്രീയെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലീഡിംഗ് ആണ്. അപ്പൊ അവരോട് എന്താ റസൂലുള്ള പറയണത്? നിങ്ങൾ എന്ത് ചെയ്യാ? ദുഹ്റിനെ പിന്തിപ്പിക്കുക, പിന്നെ അസറിനെ എന്ത് ചെയ്യുക? മുന്തിപ്പിക്കുക, കുളിക്കുക, എന്നിട്ട് ദുഹ്ർ നിസ്കരിക്കുക, പിന്നെ എന്ത് ചെയ്യുക? അസറിന്റെ ടൈമിൽ അസറും നിസ്കരിക്കുക. മഗ്‌രിബ് വിഷയം അങ്ങനെ തന്നെ, മഗ്‌രിബിനെ പിന്തിപ്പിക്കുക, കുളിച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കുക ഉടനെ, പിന്നെ എന്ത് ചെയ്യുക? ഇശന്റെ ടൈമിൽ ഇശിൻ നിസ്കരിക്കുക. സുബഹിനെ ഏതെങ്കിലും നിസ്കാരത്തെ കുറിച്ച് ചേർക്കാൻ പറ്റുമോ? ഇല്ല, സുബഹി സ്വതന്ത്രമാണ്. അപ്പൊ ആ നേരത്തെ കുളിക്കുക, എന്നിട്ട് സുബഹിൻ നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്യാൻ റസൂലുള്ള ആരോട് പറഞ്ഞ്? ഹംനയോട് പറഞ്ഞ്. കാരണം അവർക്ക് എന്താണ്? അവർക്ക് ബ്ലീഡിംഗ് ആണ്, ബ്ലീഡിംഗ് തുടർച്ചയായിട്ടാണ്. അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്. അലത്തൂലി ബ്ലീഡിംഗ് ആണ്, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയിരുന്നു എന്നാണ്. ഭയങ്കര പരീക്ഷണമാണ്. പ്രത്യേകിച്ച് ഈ ജഹ്ഷിന്റെ മൂന്ന് പെൺമക്കൾ, സൈനബ് ബിന്ത് ജഹ്ഷ്, ഹംന ബിന്ത് ജഹ്ഷ് പിന്നെ ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്, ഉമ്മു ഹബീബ, അവരുടെ ഹദീസ് ഇനി നമുക്ക് വരും. ഇതിൽ നമ്മൾ ഹംനനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല, ഹംല ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, പിന്നെ അവരുടെ ഭർത്താവ് ആരാ? ഹംന ബിന്ത് ജഹ്ഷിന്റെ ഭർത്താവ് ഹംന ബിന്ത് ജഹ്ഷ് ഇബ്നു റിയാദ്. അവരുടെ സഹോദരനെ കുറിച്ച് നമ്മൾ പറഞ്ഞാരാണ്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ഹംന ബിന്ത് ജഹ്ഷ് പിന്നെ ഇബ്നു റിയാദ്. ഈ ഹംന അവരുടെ ഭർത്താവാണ് മിസ്അബ് ബിനു ഉമൈർ. മിസ്അബ് ബിനു ഉമൈർ, മിസ്അബിനെ കേട്ടണ? ആ, മിസ്അബ് ബിനു ഉമൈർ. മിസ്അബ് എവിടെ വധിക്കപ്പെട്ടത്? ഉഹദിലാണ് വധിക്കപ്പെട്ടത്. ഹംനന്റെ അമ്മാവനായിരുന്നു ഹംസ. ഹംനന്റെ അമ്മാവനാണ് ആര്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംനന്റെ സഹോദരിയാണ് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്. ഹംനന്റെ ഭർത്താവാണ് ആര്? മിസ്അബ് ബിനു ഉമൈർ. മനസ്സിലായല്ലേ? മൂന്ന് പേര് ഉഹദിലാണ് മരിക്കുന്നത്, മൂന്ന് പേര്. അതുകൊണ്ട് തന്നെ ഈ ഹംന പിന്നെ ഉഹദില് ഇവരൊക്കെ വരുന്നുണ്ട്, ഹംന വരുന്നുണ്ട്. ഹംന ഉഹദില് പിന്നെ വരുമ്പോ അവരോട് പറയാണ്, പിന്നെ അബ്ദുള്ള മരിക്ക, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് മരിച്ചത് പറയാണ് ആങ്ങള. അപ്പൊ അവര് പിന്നെ ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു കരുണ കാണിക്കട്ടെ, ഗഫിറുല്ലാഹു ലഹു വയർഹമു എന്ന് പറയാം. അപ്പൊ പറയാണ്, നിങ്ങളുടെ ഖാലി ഹംസ മരിച്ചിരിക്കുന്നു. അപ്പോഴും പറയാണ് അള്ളാഹു യഗ്ഫിറുല്ലാഹു വയർഹമു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആശ്വസിക്കാണ്. അപ്പോഴാണ് പറയുന്നത് ഭർത്താവ് മരിച്ചു എന്ന്, മിസ്അബ്. അപ്പൊ അവര് വാ ഹർബാ എന്നിട്ട് കരഞ്ഞെന്നാണ്, ഭയങ്കര വാവിട്ട് കരഞ്ഞെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ രംഗം കണ്ടിട്ട് പറഞ്ഞത്, ഒരു സ്ത്രീയുടെ മനസ്സിൽ ഭർത്താവിനുള്ള സ്ഥാനമാണ് അത് അറിയിക്കുന്നത്. അവർക്കത് പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, ഭർത്താവ് പ്രത്യേകിച്ച് മിസ്അബ് റളിയല്ലാഹു തആലന്റെ മരണം. മാത്രമല്ല, ഈ മൂന്ന് പേരും ഉഹദിൽ കടക്കുന്നത് മറ്റ് രക്തസാക്ഷികളെ പോലെയല്ല. മറ്റു പേരൊക്കെ അല്ലേ ഇത് അറുപതിൽ ചില്ലാനും ആളുകൾ ഒന്നിച്ച് കവറെടുത്തിട്ട് അവരെ വേറെയാണ് മറമാടിയത്. ഇവര് മൂന്ന് പേരും അബ്ദുല്ലാഹി ബിന് ജഹ്ഷ്, അതേപോലെ തന്നെ പിന്നെ മിസ്അബ് ബിൻ ഉമൈർ, ഹംസത്ത്, ഇവര് ഖുറൈശി നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. അവരാണെങ്കിൽ പിന്നെ സുന്ദര പൂമേനികൾ ഇങ്ങനെ മൂന്ന് പേര് കിടക്കുമ്പോ ഇവരെ മറമാടാനുള്ള തുണി അവരെ മേത്തില്ല, ഒരിടുത്ത തുണിയാണ്. അതിന് അവർക്ക് കഫന്നെ തികയില്ല. തലയിലേക്ക് വലിച്ചിടുമ്പോ കാല് പുറത്ത്, കാലിലേക്ക് വലിച്ചിടുമ്പോ തല പുറത്ത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവരെ പ്രത്യേക രണ്ട് കബറിലാണ് ഇവരെ മറമാടുന്നത്. ഹംസയെ ഒരു കബറിലും, മിസ്അബിനെയും അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിനെയും അളിയന്മാർ രണ്ടാളെയും ഒരു കബറിലാണ് മറമാടുന്നത്. അപ്പൊ അവരുടെ ശരീരം ഉള്ള ആ തുണി അവരുടെ തലയിലേക്ക് വലിച്ചിട്ടിട്ട് പിന്നെ അവരുടെ കാലില് പുല്ല് വരച്ചു വെക്കാൻ പറയാം. മനസ്സിലായില്ല? അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവരെ മൂന്നുപേരെയും മറമാടുന്നത്. അതൊരു ഭയങ്കര ഹൃദയഭേദകമായ ഒരു രംഗമാണ്. ഏതായാലും ഈ ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഭർത്താവ് പിന്നെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അത് അവര് അദ്ദേഹം പിന്നെ ഉഹദിൽ ഷഹീദായി. ഈ ഹംനയാണ് പിന്നെ ഹാദിസത്തുൽ ഇഫ്കിൽ, ആയിഷ റളിയല്ലാഹു തആലന്റെ പേരിലുള്ള അപവാദ കേസുണ്ടല്ലോ, ആ വാർത്ത പ്രചണ്ഡമായി പ്രചരിച്ചപ്പോൾ അതിൽ ഇവര് ഭാഗവാക്കായി. റളിയല്ലാഹു തആല ഹംന ഭാഗവാക്കായി. അതുകൊണ്ട് തന്നെ ആ അപവാദ പ്രചരണം പറഞ്ഞവർക്ക് 80 അടി ശിക്ഷ കൊടുത്തപ്പോൾ ഹംനയും അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല. ഏതായാലും പിന്നെ വളരെ ചരിത്രത്തിൽ സ്ഥാനമുള്ള പേരുള്ള ഒരു മഹദിയാണ് ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. തൈബ്, ഇത് മനസ്സിലായ വിഷയം? എന്താ പിന്നെ അലത്തൂൽ ബ്ലീഡിങ് ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത്? അവർക്കറിയില്ല അവരുടെ പീരീഡ്. രക്തം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഓക്കെ, ബ്ലീഡിങ് തുടർച്ചയാണ്, രക്തം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ രക്തമുള്ള സമയം അവർ നിസ്കാരം ഒഴിവാക്കിയാൽ മതി, ഇവിടെ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഒരു മാസം മുറ തനിക്ക് മുൻപുണ്ടെങ്കിൽ, അതായത് എല്ലാ മാസവും ഇത്ര ദിവസങ്ങൾ, മനസ്സിലല്ലേ, ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി? ആ സമയം വരുമ്പോൾ അത് ബ്ലീഡിംഗ് ആയിട്ട് പരിഗണിച്ചാൽ മതി. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറയും പിന്നെ ആദത്തുള്ളവൾ, മുൻ ആദത്തുള്ളവൾ, തമ്മീസുള്ളവൾ, പിന്നെ മുഹ്താറത്ത്, ഇങ്ങനെ മൂന്ന് വിഭാഗമാണ്. തമ്മീസുള്ളവൾ നടന്നെങ്കിൽ രക്തം തിരിച്ചറിയാൻ കഴിയുന്നവൾ, അവൾ രക്തം നോക്കിയിട്ട് ചെയ്താൽ മതി. ആദത്തുള്ളവളാണെങ്കിലോ, മുൻ ആദത്തുള്ളവൾ, ആദത്തനുസരിച്ച് ചെയ്താൽ മതി. അവളുടെ പതിവ് എന്താണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. മറ്റ് ആ പതിവിന് അവൾക്ക് മെൻസസ് ആണ്, ബാക്കിയുള്ള ദിവസം ബ്ലീഡിംഗ് ആണ്. അതേസമയം മുഹ്താറാന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല, രക്തം തിരിച്ചറിയാൻ കഴിയണില്ല, മുൻ പതിവുമില്ല, ദാലത്തൂലാണ്. എങ്കിൽ എന്താണ് ചെയ്യേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് പറയുന്നത്? മനസ്സിലായി. ഇത് ദീനിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. ദീനിൽ അതിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. ഒരു വിഷയവും റസൂൽ എന്ത് ചെയ്തിട്ടില്ല, വിശദീകരിക്കാതെ വിട്ടിട്ടില്ല. തമീസ്, ആ ആദത്തുള്ളവൾ, തമീസുള്ളവൾ. തമീസുള്ളവൾ എന്ന് പറഞ്ഞാൽ രക്തം ബ്ലീഡിംഗ് ഇത് തിരിച്ചറിയാൻ കഴിയുന്നവൾ. പിന്നെ മുഷ്താറത്ത്. എന്താ മുഷ്താറത്ത് എന്ന? ഈ ഹൈറത്തിൽ കഴിയുന്നവൾ. അവൾക്ക് അറിയണില്ല, ആദത്തും അറിയില്ല, പിന്നെ ബ്ലഡ് തിരിച്ചറിയാനും കഴിയണില്ല, പിന്നെ എന്തേ ദാലത്തൂൽ ബ്ലഡാണ്. അപ്പോ അവള് എന്താണ്, മുഷ്താറത്താണ്. മുഷ്താറത്താണ് എന്താണ്, പിന്നെ പകച്ച് ഹൈറത്തിൽ കഴിയാന്നാണ്. എന്താ ലാ ഹൈറത്ത് എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നത്തിലാണ്, തിരിച്ചറിയാനും കഴിയണില്ല, ഒരു പതിവുമില്ല, ആ എന്താ ചെയ്യാന്നറിയണില്ല, ആ പ്രയാസത്തിലാണ്. ഉറുദുവിലൊക്കെ പറയില്ല ഹൈറാനോകയ പരീക്ഷാനോകയ, എന്താ പരീക്ഷാനോകയാന്ന്, ആകെ വിഭ്രാന്തി. ആ വിഭ്രാന്തി, വിഭ്രാന്തിയിൽ കഴിയുന്നവൾ. ആ വിഭ്രാന്തിയിൽ കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവർ പറയണത്. കുൻതു സ്തഹാദു ഹൈലത്തൻ കസീറത്തൻ ശദീദത്തൻ, കുറേ ഉണ്ട്, കഠിനമായിട്ടുണ്ട് ഇസ്തിഹാദത്ത്. ഫാത്തിഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഫ്തിഹി, ഉണ്ടോ റസൂലുള്ളാന്റെ അടുക്കിലേക്ക് വന്നു, അസ്തഫ്തി റസൂലുള്ളാനോട് ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട്. ദീനാകുമ്പോ അങ്ങനെയാണ്, ദീനാകുമ്പോ നമ്മൾ ജഹലുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കുക. അത് വിഷയം ഏതായാലും ശരി, വിഷയം ഏതായാലും ശരി, ഇന്നിങ്ങനത്തെ മസലകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു പ്രയാസമാണ്, കുറച്ചിലാണ്, എങ്ങനെ ഇപ്പോൾ ചോദിക്കുക എന്ന്. പക്ഷെ സഹാബ വനിതകൾ അവരുടെ ആഖിറത്തിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ കാര്യമാണ്, ദീനാണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ആർത്തവ രക്തം അശുദ്ധാണ്, ഇസ്തിഹാദത്തിന്റെ രക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒതു നഷ്ടാകും, ഒതു നമ്മൾ എന്ത് ചെയ്യണം, നിസ്കാരത്തിന് പുതുക്കണം. മനസ്സിലായില്ലേ? ആ രക്തം രോഗത്തിന്റെ രക്തമാണ്. ആ ലൈംഗികമായി പ്രാപിക്കുന്നതിന് പ്രശ്നമല്ല, അതല്ല നമ്മളിവിടെ പഠിക്കണത്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ഹൈദാണി എങ്കിൽ ഫാത്തസിനിസ ഫിൽ മഹീദ്, ഹൃദരക്തം, അവിടെ നമ്മൾ സ്ത്രീകളെ യോനിയിൽ പ്രാപിക്കാൻ പാടില്ല. അതേസമയം ഇതിൽ പ്രാപിക്കുന്നതിൽ പ്രശ്നമല്ല. അതെ അതെ. പിന്നെ ആ അവരുടെ ഈ സ്ത്രീകളുടെ പതിവുണ്ടല്ലോ, ചിലപ്പോൾ ആ കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ ഉണ്ടല്ലോ, കമാ തഹയ്യദു നിസ എന്നാണ് സ്ത്രീകൾ, അവർക്ക് ആർത്തവ രക്തം ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ആ പതിവിൽ ഉള്ള അതല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള സ്ത്രീകൾ അവരുടെ ഒരു പതിവുണ്ടാവും, അതന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാനാ പറയണത് അല്ലേ. ആ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ പിന്നെ പ്രകൃതിയിലോ ആ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സാധാരണ മനസ്സസ് ഉണ്ടാകുന്ന സമയം നോക്കാനാ പറഞ്ഞത്. അങ്ങനെ 6 ദിവസം 7 ദിവസം അതായിട്ട് പരിഗണിക്കാനാണ്. ഫത്തഖുല്ലാഹു മസ്തതഅത്തും, ഒരു സ്ത്രീയെ ഇങ്ങനത്തെ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ ഭർത്താവ് വിട്ടു നിൽക്കുക. അപ്പോ പിന്നെ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇസ്തിഹാലത്തിന്റെ ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ പ്രാപിക്കണേൽ പ്രശ്നമല്ല. ഇന്നത്തെ കാലത്ത് ഇത് പണ്ട് കാലങ്ങളിലാണ്, ഇന്ന് അതറിയാൻ പ്രയാസമല്ല. ഇന്ന് പിന്നെ മെഡിക്കൽ പരിശോധനകളിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ അത് പതിവനുസരിച്ചല്ല. ഇവിടെ നമ്മൾ എന്താണ്, മിക്ക സ്ത്രീകളുടെയും പതിവാണ് മെൻസസ് രക്തത്തിന്റെ കുറഞ്ഞ പിരീഡ് ഇത്ര, കൂടുതൽ പിരീഡ് ഇത്ര എന്നുള്ളതില്ല. മനസ്സിലായി? മെൻസസ് രക്തമായിട്ട് ബ്ലീഡിംഗ് കാണുന്നിടത്തോളം കാലം അതിന് 18 ദിവസമാണെങ്കിലും മെൻസസ് തന്നെയാണ്. അത്രയും ദിവസം നിസ്കാരമില്ല, നോമ്പില്ല, ഭർത്താവിന് പ്രാപിക്കാനും പാടില്ല മെൻസസ് ആണെങ്കിൽ. അതേസമയം ബ്ലീഡിംഗ് ഇത് 1000 ബ്ലീഡ് ആകുമ്പോൾ അത്തരം സ്ത്രീകളുടെ വിഷയത്തിലാണ് ഇത് ഈ പറഞ്ഞത്. കാരണം സാധാരണ സ്ത്രീകളുടെ പതിവ് എന്താണ്, 6 or 7 ദിവസമാണ്. അത് ആ പതിവിൽ നിന്ന് സ്ത്രീകൾ വിട്ടുപോകില്ല കൂടുതലും. അപ്പൊ അതാണ് ഇവിടെ ക്രിയാസ് ചെയ്യണത്. രക്തം കാണുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, വിട്ടു നിൽക്കേണ്ടത്. രക്തം നിന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം രക്തം നിന്ന് എങ്കിലും അവർ കുളിച്ചിട്ട് എന്ത് ചെയ്യണം, അവർ നിസ്കരിക്കണം, നോമ്പെടുക്കണം. ആ ഏത് ആ രക്തമുള്ളപ്പോ നിസ്കരിക്കാൻ പാടില്ല, രക്തമുള്ളപ്പോ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കണം. ആകണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യരുത്, ആ പിന്നെ നിസ്കരിക്കരുത്, പിന്നെ നോമ്പെടുക്കരുത് മെൻസസ് ആണെങ്കിൽ. ഫഖാല ഇന്നമാ ഹിയ റഖ്ലത്തു മിന ഷൈത്താൻ, ഈ റഖ്ലത്തു മിന ഷൈത്താൻ ഷൈത്താന്റെ ഒരു ചവിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചില റിപ്പോർട്ടുകളുള്ളത് അത് ഇന്നമാ ദാലിക ഉർഖുൻ, അതൊരു രോഗമാണ്. ഇവിടെ ഷൈത്താന്റെ ചവിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മനുഷ്യ ഈ സ്ത്രീകളുണ്ടല്ലോ, ഇത് കാരണത്താൽ സ്ത്രീകൾ ശരിക്ക് വിഭ്രാന്തിയിലാണ്, പൈശാചിക പ്രഹരമാണിത് ശരിക്ക്. സ്ത്രീകൾ നിസ്കരിക്കണോ നോമ്പെടുക്കണോ ഞാൻ നിസ്കരിക്കണില്ല, ഞാൻ നോമ്പെടുക്കണില്ല, ഞാൻ നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെയും ബേജാറിലാണ്, സംശയത്തിലാണ്. അപ്പൊ സ്ത്രീകളെ സംശയത്തിലാഴ്ത്തുന്ന, പേടിപ്പെടുത്തുന്ന, സ്ത്രീകൾക്ക് പരിഭ്രാന്തി നൽകുന്ന ഒരവസ്ഥയാണിത് ഈ ഇസ്തിഹാദിന്റെ രക്തം. അതുകൊണ്ടാണ് ഈ പ്രയോഗം ഇന്നമ ഹിയ റഖ്ലത്തും മിന ഷൈത്താൻ എന്നുള്ള പ്രയോഗം. ഇത് ശരിക്ക് ഒരു രോഗമാണ്. فتحيضي ستة أيام أو سبعة أيام ثم اغتسلي فإذا استنقأتي فصلي 24 أو 23 وصومي وصلي فإن ذلك يجزئك وكذلك فافعلي كل شهر كما تحيض النساء فإن قضيت على أن تؤخري الظهر وتعجلي العصر ثم تغتسلي حين تطهرين وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي وتغتسلين مع الصبح وتصلين. قال وهو أعجب الأمرين إلي. رواه الخمسة إلا النسائي. ده رواه الخمسة. أرى خمسة سنن الأربعة إمام أحمد. പക്ഷെ സുനൽ അർബയിൽ ആരില്ല? നസായി ഇല്ല. അതാണ് റവാഉൽ ഖംസത്തു ഇല്ല നസായി. വസഹഹഹു അത്തുർമുദി വഹസ്സനഹു അൽബുഖാരി. ഈ ഹദീസിനെ ഇമാം ബുഖാരി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ.